ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
ഈ അസ്തിത്വം വിജ്ഞാന രൂപത്തിലുള്ള ഈ അസ്തിത്വം അതാണ് നീ എന്നാണ് പറയുന്നത്. വിജ്ഞാനം എന്നും മറ്റും പറയുമ്പോൾ നമ്മുടെ മനസ്സിലും സംശയങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ ഇനി സമാനം എന്താ വിജ്ഞാനം, ഏത് വിജ്ഞാനത്തെ ഇവിടെ പറയുന്നത്? അസമാനം പറയുമ്പോൾ അത് ബൗദ്ധന്റെയും മീമാംസകന്റെയും ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ വിജ്ഞന്മാരല്ലാത്ത പാഴ് മനസ്സുകളിൽ വരുന്ന സംശയം ഇതുപോലെയൊക്കെ തന്നെ ഭാഷകാരൻ പറയുമ്പോൾ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞിട്ട് അതിനെ നിരാകരിക്കും. വിജ്ഞാനത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ സങ്കല്പിക്കാം, എന്തൊക്കെ ഭാവനകൾ വരാം, അങ്ങനെയെല്ലാം നിഷേധിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ സത്ത് അസ്തിത്വം, ആ വിജ്ഞാനം, സദൈവ സൗമ്യ ഏതവഗമ്യതേ സർവവേദാന്തേഭ്യ, സർവവേദാന്തങ്ങളിലും സർവോപനിഷത്തുകളിലും ഇത് പറയുന്നു. ഈ അസ്തിത്വത്തെ കുറിച്ച്, ഈ വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അത് നീയാണ് ഇവിടെ പറയുന്നുണ്ടോ? ഈശ്വരനെ കുറിച്ച് പറയുന്നു, സർവജ്ഞനോ സർവശക്തനോ ആയ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇത് തത്വമസിയുടെ വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയിട്ട് തത്വമസി മനസ്സിലാക്കാൻ ശ്രമിച്ച അബദ്ധം പറ്റും. തത്വമസി ഇവിടെ നിന്ന് തുടങ്ങിയ നമുക്ക് ഒരാളോട് ചോദിക്കുന്നു, നീ അത് കണ്ടോ, നീ അവനെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് എന്നൊക്കെ പറയുന്ന മുമ്പുള്ള ഏതൊരു കാര്യത്തെയാണ്, ആ സംഭവം നീ അറിഞ്ഞോ, പഴയ സംഭവം നീ അവനെ കൊണ്ടോ മുമ്പ് കണ്ടവനെ. അപ്പോ ഇവിടെ ഉപദേശിക്കുന്നത് തത് മുമ്പ് ഞാൻ പറഞ്ഞത് എന്നാണ്. മുമ്പെന്താണോ ഞാൻ നിന്നോട് പറഞ്ഞത് വളരെ വിശദീകരിച്ച് ഇവിടെ പറയുന്നതെല്ലാം തതാണ്, അത് ത്വം, അത് നീയാണ്. ആ തത്, ആ സദ്വസ്തു, ആ വിജ്ഞാനം ഇവിടെ ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഏതവഗമ്യതേ സർവവേദാന്തേഭ്യ എന്ന് ഭാഷകാരൻ പറഞ്ഞു. ഉപനിഷത്തുകളിൽ സർവത്ര അതിനെ കുറിച്ചാണ് പറയുന്നത്, അത് നീയാണ്. ഏവശബ്ദോ അവധാരണാർത്ഥ സത് ഏവ, ഇത് ഇവിടെ ശ്രോതാവിനും പിടികിട്ടുന്നില്ല. നീ അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുക. അപ്പോ എനിക്കറിയാം ഞാനതല്ലോ, അത് എന്റെ അനുഭവമാണ് ഞാനതല്ല. പക്ഷെ ഇവിടെ ഗുരു പറയുകയാണ് നീ അതാണല്ലോ. സദേവ തന്നെയാണ് ഉറപ്പിച്ചെന്തുകൊണ്ട് പറയുന്നു? എന്റെ അനുഭവം ഉറപ്പിച്ചു അതല്ലെന്നാണ്, അതുകൊണ്ടാണ്. അവധാരണാർത്ഥം നിശ്ചയത്തിന് വേണ്ടി, നേരത്തെ പറഞ്ഞല്ലോ നിശ്ചയമാണ് വേണ്ടത്. ആ നിശ്ചയം എങ്ങനെ ഉണ്ടായിരിക്കണം? സംശയം വിപരീതം കൂടാതെയുള്ള അജ്ഞാനം ഇല്ലാതെയുള്ള നിശ്ചയമായിരിക്കും. പക്ഷെ അത് വരാനുള്ള സാധ്യതയില്ല, കാരണം നേരെ വിപരീതമായിട്ടാണ് ഞാൻ. അത് കേവലമായ അവിജ്ഞാനമാണ്, കേവലമായ സദ്വസ്തുവാണ്, ഇങ്ങനെയൊന്നും ആർക്കും ധരിക്കാൻ പറ്റത്തില്ല. എന്നെ കുറിച്ച് എനിക്ക് പല ധാരണകളുമുണ്ട്. ഞാൻ എന്നടുത്ത് ഇന്നാരുടെ മകനായി ജനിച്ചവനാണ്, വളർന്നവനാണ്, ഇന്ന ഇന്ന സത്യങ്ങൾ ചെയ്തവനാണ്, ഇന്നിപ്പോ ചെയ്യുന്നവനാണ്, ഇങ്ങനെ പലതരത്തിലുള്ള നിശ്ചയമായ അറിവാണ് എന്നെ കുറിച്ചുള്ളത്. ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഗൃഹസ്ഥനാണ്, സന്യാസിയാണ്, ഇങ്ങനെയുള്ള മിഥ്യാധാരണകളിലാണ് ഞാൻ കടന്നുപോകുന്നു. പ്രതിജ്ഞ പ്രതീക്ഷണം, അപ്പൊ ഞാൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ബോധം വന്ന സമയം മുതൽ, ബാല്യം മുതൽ ഇത് കേൾക്കുന്നതുവരെ അത് ഉറച്ചിരിക്കുകയാണ്. അവധാരണം വിപരീതമായിട്ടാണ്. ആ അവധാരണത്തെ നീക്കണം. അതിനുവേണ്ടി പറയുകയാണ്, നീ ആ സത്താണ്, ഏവശബ്ദ അവധാരണ തന്നെയാണ്. ഇതുവരെ തന്നെ സംബന്ധിച്ച് എന്തെല്ലാം ധാരണകൾ ഉണ്ടായിരുന്നു, അതാണ് ഇതാണ്, ഈ ധാരണകളെല്ലാം നിഷേധിക്കണം. നേതി താൻ കേവലം അസ്തിത്വം മാത്രമാണ്. ആ അസ്തിത്വത്തിൽ ആരോഗ്യമായിരിക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് സാധാരണപ്പെട്ടിരിക്കുന്ന തന്റെ വിചാര വികാരങ്ങൾ, മാനസിക ഭാവങ്ങൾ, തന്റെ വിജ്ഞാനം, ഇതൊന്നുമല്ല. ഇത് കേവലമായ അസ്തിത്വ രൂപത്തിലുള്ള വിജ്ഞാനം മാത്രമാണ് എന്ന് അവധാരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചയം, അതിനു വേണ്ടിയിട്ടാണ് ഏവി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കിം തത് അവധ്രിയത, എങ്ങനെ, എന്താണ്, എങ്ങനെയാണത്, ഏതിനാണ് അവിടെ ഉറപ്പിക്കുന്നത്? അത് പറയുന്നു, ഇതം ജഗത് നാമരൂപക്രിയാവത് വികൃതം ലഭ്യതേ സദൈവ ആസി ശബ്ദേന സമ്പദ്ധരേ. നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത്, ഈ ജഗത്തിന് ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ സത്താണ്, ചൈതന്യമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. കാരണം വിപരീത അനുഭവമാണ് ദൃഢമായിരിക്കുന്നത്. അതെങ്ങനെ ഞാൻ സത്താകും, എങ്ങനെ ഞാൻ വിജ്ഞാനമാകും, അത് ഇത് കേട്ടിട്ട് നമുക്ക് ബോധ്യപ്പെടാത്ത പോലെ തന്നെ ആർക്കും ബോധ്യപ്പെടത്തില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടും അക്കാര്യം ബോധ്യപ്പെടുന്നില്ല. നമ്മൾ പറയും അത് കേട്ടപ്പോൾ മനസ്സിലായി, പക്ഷെ വിസ്മരിച്ചാണ്. ഇതൊരിക്കലും ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ടിത് സത്താണ്, അനടുത്തമായ കാര്യങ്ങളാണ് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്നത്. ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്. ബുദ്ധി എന്ത് ചെയ്തു, ബുദ്ധിയുടെ സ്വഭാവം എന്താണ്, അനടുത്ത ഗ്രാഹി എന്നാണ് ബുദ്ധിയെക്കുറിച്ച് പറയുന്നത്. അത് അനടുത്തമായി എന്ന് ഗ്രഹിക്കുന്നു. അപ്പൊ അനടുത്തത്തിന്റെ സ്വഭാവം എന്താണ്, അത് വിസ്മരിച്ചു ബുദ്ധി നീക്കത്തില്ല. ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ബോധ്യപ്പെട്ടിട്ട് വിസ്മരിച്ചിട്ടില്ല. നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല, ഞാനും പറഞ്ഞു നമ്മളെ ബോധ്യപ്പെട്ട് വിസ്മരിച്ചു പോകും. അത് ശരിയായി പറച്ചില്ലല്ല. കാരണം ഇത് ബോധ്യപ്പെട്ട് വിസ്മരിക്കാൻ സാധ്യമല്ല. അനന്തമായ സർവ്വതും ബോധ്യപ്പെട്ട് വിസ്മരിക്കും, ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? കാരണം ഇതം ജഗത്, ഈ ജഗത്ത് നാമരൂപവിക്രിയാവത്, നാമരൂപക്രിയകളോട് ക്രിയകളോട് കൂടി വികൃതം വികാരൂപത്തിൽ എന്തിന്റെ വികാരമായി, നേരത്തെ പറഞ്ഞല്ലോ അസത്തിന്റെ വികാരമായി, അസത്തിന്റെ വികാരമായ ആണ് ഈ ജഗത്ത്. നമുക്ക് അനുഭവപ്പെടുന്ന സത്തല്ല, സത്തിന്റെ വികാരത്തെയാണ്. ഈ സത്തിന്റെ വികാരമാണ് നമ്മുടെ ബുദ്ധിയും ബോധ്യപ്പെടലും സംശയവും അജ്ഞാനവും ഇപ്പരിയും എല്ലാം ഈ സത്തിന്റെ വികാരമാണ്. ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വിസ്മരിക്കും. ഇതിൽ ഈ തത്വത്തെ ബോധ്യപ്പെടാൻ സാധ്യമല്ല. വികാരത്തിൽ അങ്ങനെ തത്വത്തെ ബോധ്യപ്പെടും, വികാരത്തിൽ വികാരത്തിനെ ബോധ്യപ്പെടാൻ പറ്റും. ചുവപ്പിനെ കണ്ട് ചുവപ്പൊന്നേ തോന്നുന്നു, വെള്ളയെന്ന് തോന്നത്തില്ല. പച്ചയെ കണ്ടു കഴിഞ്ഞാൽ പച്ചയെന്ന് തോന്നുന്നു, വേറൊന്നും തോന്നത്തില്ല. ഈ പ്രപഞ്ചത്തിന്റെ മനസ്സിന്റെ ഒക്കെ സ്വഭാവമാണ്. മറിച്ചാണെങ്കിൽ അതിനെ ഭ്രാന്തി എന്ന് പറയും. അപ്പോൾ നാമരൂപ ക്രിയാവത് വികാരമായിരിക്കുന്ന ഈ ജഗത്ത് നമുക്ക് അങ്ങനെ അനുഭവപ്പെടും. ഈ ജഗത്തിനുണ്ടാകുന്ന സർവ്വ അനുഭവങ്ങളും അതിന്റെ ഭാഗമാണ്, വികാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടിവിടെ ഇത് ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെട്ടാൽ അത് വിസ്മരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞെന്താണ് അവധാരണം, നിശ്ചയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇതിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ശ്രുതി എന്ന് പറയുന്നു, യത്ത് സദൈവ ആസി ഇതിനെ ബോധ്യപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി ഇവിടെ പറയുന്നത് എന്താണ്, എത്തത് സദേവാസി, ഇതെല്ലാം വിടുക. ഈ നാമരൂപ വിക്രിയാവതൃതമായ കാര്യങ്ങളെല്ലാം വിടുക. ഇവിടെ ഇതിലൂടെ ഇത് ബോധ്യപ്പെടുക സാധ്യമല്ല. ഇതെല്ലാം വിട്ട ഒരു സ്ഥാനമുണ്ട്, എത്ത സദേവാസി. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് കേവല സ്വത്ത് മാത്രമായിരുന്നു. അങ്ങനെ ഈ നാമരൂപങ്ങൾ ഈ വികാരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥ, അതിനെ നമുക്ക് പറയാം എന്താണ് സൃഷ്ടിക്കുന്നുണ്ട്? കേവലം ഒരു സങ്കല്പം മാത്രമാണ്. നാമരൂപങ്ങളെയും സങ്കല്പിക്കുക, അവിടെ സത്തിനെയും അതിനോടൊക്കെ സങ്കല്പിക്കുക, എന്നിട്ട് നാമരൂപങ്ങളിൽ നിന്നും സത്തിനെ വേർതിരിക്കുക, ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നാമരൂപങ്ങളെ മുഴുവൻ നിഷേധിക്കുക. ഈ നാമരൂപങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം, അതിനാണ് അഗ്രേ സൃഷ്ടിക്കുന്നത്. അതെങ്ങനെ കൽപ്പിക്കും? സൃഷ്ടി അനാദിയല്ലോ, സൃഷ്ടിക്ക് തുടക്കമുണ്ടോ? തുടക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ നിന്ന് തുടങ്ങി? അതിനു മുമ്പ് എന്തായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ സൃഷ്ടിക്ക് തുടക്കത്തെ അംഗീകരിക്കേണ്ടത്. ഒരു കൃഷിയുടെ തുടക്കം എന്ന് പറയുന്നത് എന്താണോ? ഒരു പ്രളയത്തിന്റെ ഒടുക്കം. അങ്ങനെ നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാകും. ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഒരു പ്രളയം ഉണ്ടായിരുന്നു, അതിനാണ് സൃഷ്ടിയുടെ അഗ്രേ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. ഏതൊരു പ്രപഞ്ചമാണോ ഇന്നിപ്പോ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതുണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയിട്ടാണ് സൃഷ്ടിയെയും പ്രളയത്തെയും അംഗീകരിക്കുന്നത്. സൃഷ്ടിയും പ്രളയത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി സൃഷ്ടി അനാദിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും അംഗീകരിക്കുന്നത്. വാ പ്രളയകാലം എന്ന് പറയാം, ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു കാലം അതാണ്. യത്തദേവ സദേവാസി ഇത്യാസി ശ്രദ്ധേന സമ്പർദ്ധിത. കഥ എപ്പോ, ഇതെപ്പോഴാണ്? ഇതൊന്നും ഇല്ലാത്ത ഒരു കാലം. ഏവ ഇതമാസി, ഇതിപ്പോ സത്ത് മാത്രം. എന്ത് ഇതം? ഈ പ്രപഞ്ചം സത്ത് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. സൗമ്യ ഇതം അഗ്രേ സത് ഏവ ആസി. നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട് കേവലം സത്ത് മാത്രമായിരുന്നു. നാമരൂപങ്ങളെ നിഷേധിക്കാതെ നാമരൂപങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാവിനോട് പറയുകയാണ്, ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ച ഒരു കാലം എന്ന് പറയുന്നു. അതിനെ ചിന്തിക്കാൻ പറ്റും? അത് ഭൂതകാലത്തിലേക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റും. നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചപ്പോൾ അവിടെ കാലം ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കരുത്. കാരണം പിന്നിലേക്ക് പോയി ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ നാമരൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അഗ്രേ വ്യക്തമാക്കുന്നു, ജഗത് പ്രാഗ് ഉത്പത്തേഹെ, ജഗത്തിന്റെ ഉത്പത്തേഹെ പ്രാഗ്, ജഗത്തിന്റെ നാമരൂപാത്മകമായ സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെ ഒന്ന് കൽപ്പിക്കുക. അപ്പൊ അവിടെ ഈ പ്രപഞ്ച ശല്യം ചെയ്യുന്നില്ലല്ലോ. ഇതം ജഗത് നാമരൂപ വിക്രിയാവ്, ഇതവിടെ ഇല്ല. ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആ കാലഘട്ടത്തിൽ പറയുന്നു, ആ കാലത്ത് എന്തായിരുന്നു? സദേവ അകേവലമായ സത്ത്, അത് കിടക്കുന്നു അസ്ഥിത മാത്രം. ആ വിജ്ഞാനം സൂക്ഷ്മം നിർവിശേഷം സർവഗതം ഏകം നിരഞ്ജനം നിരവയവം ആയ ആ സത്ത് മാത്രം ഉണ്ടായിരുന്നു. അതിനാണ് തത് എന്ന് പറയുന്നത്. ആ സത്ത്, ആ തത് നിർവിശേഷമായിരിക്കുന്ന അത് അതാണ് നീ. അല്ല, ഈ കാണുന്ന ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ശരീരമോ ഈ പ്രപഞ്ചമോ ഈ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള നിന്റെ ബന്ധമോ ആ ബന്ധത്തെ ഉണ്ടാക്കുന്ന നിന്റെ കർണങ്ങളോ മനസ്സോ ഒന്നുമല്ല, മറിച്ച് ആ സത് ഏവ ആ തത്വ തന്നെയാണ്. ജഗത് പ്രാപത്തേ. ഇങ്ങനെ ആ കാര്യത്തെ വിശദീകരിക്കുമ്പോൾ ഇത്രയൊക്കെ മന്ത്രത്തെ വിശദീകരിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. മന്ത്രത്തിലില്ലാത്ത വിശദീകരണം ഭാഷ്യകാരൻ പറയും, ഭാഷ്യത്തിലില്ലാത്ത വിശദീകരണം ഞാൻ പറയുന്നു. ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. മന്ത്രത്തിൽ ഉള്ളത് പോരാ എന്ന് കണ്ടിട്ടാണ് ഭാഷ്യകാരതിനെ ഇത്രയും വലുതാക്കുന്നത്, കൂടുതലാക്കുന്നത്. അതും പോരാന്ന് കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും അതിനെ കൂടുതൽ വലുതാക്കുന്നത്, വിശദീകരിക്കുന്നത്. അത് പോരാന്ന് വന്നാൽ വീണ്ടും വിശദീകരിക്കുന്നത്, ഇനിയും വിശദീകരിക്കുന്നത്. അതിനെ മനസ്സിലാക്കാം. ഓരോരുത്തരുടെയും മാനസിക നില അനുസരിച്ച്. അപ്പോൾ മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി ബോധിപ്പിക്കുന്നു. ബാക്കി അത് മനസ്സിലാക്കേണ്ടതിൻ്റെ നിലയിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങളോടെ മനസ്സിലാക്കേണ്ടത്. ആ വിശദീകരണങ്ങൾ കൂടിക്കൂടി പോകും. മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സൂചകമാണ്, ഇതാണ്. അതിൽ നിന്നുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഗ്രഹിച്ചാൽ, മന്ത്രത്തിൽ നിന്ന് തന്നെ ഞാൻ ഗ്രഹിക്കുമെന്ന് വാശി പിടിച്ചാൽ എന്തുവരും? അവിടെ സംശയങ്ങൾ വരും. അതെങ്ങനെ സംഭവിക്കും? ഈ പറയുന്നു സ്വന്തം ബുദ്ധിയെ ഈ കാര്യം ഇങ്ങനെ ബോധ്യപ്പെടുത്തും. അത്തരം സംശയമാണ് അടുത്ത് വരുന്ന കിം ഇദാനിം ഇതം സത്യേന അഗ്രേ ആസീദിത്. മന്ത്രം തന്നെ നമുക്ക് സമാധാനം തന്നിരുന്നുവെങ്കിൽ സംശയം വരത്തില്ലായിരുന്നു. അത് വരില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഭാഷകാരൻ ചില സംശയങ്ങളെ കൊണ്ടുവരുന്നത്. പറഞ്ഞല്ലോ, ബോധ്യപ്പെട്ടാൽ പിന്നെ വിസ്മരിക്കില്ല, സംശയവും വരില്ല. ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ട്? ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ആ ബോധ്യത്തിന് പ്രതിബന്ധങ്ങളുണ്ട്. അതിനാണ് ഞാൻ സംശയം വരികയെന്ന് പറയുന്നത്. അങ്ങനെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. ഏത് ബോധ്യപ്പെടുന്നു? നമ്മൾ എന്ത് വിദ്യ പഠിക്കാൻ പോയെന്ന് ചോദിച്ചു. അത് പഠിക്കുമ്പോൾ ആ വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തന്നെ ഏത് നിമിഷമാണോ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ആ നിമിഷം തന്നെ അതിൻ്റെ പ്രതിബന്ധം വരും. അറിവിൻ്റെ ഒരു സ്വഭാവമാണ്. അന്ന് മായ എന്ന് പറയുന്നു. എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ നിമിഷം പ്രതിബന്ധം വരും. എന്താ പ്രതിബന്ധം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചൊരു സംശയം, ചില ഭാഗങ്ങൾ അറിയാതിരിക്കുക, അറിഞ്ഞതിൽ തന്നെ തെറ്റിദ്ധാരണകൾ വരിക, ഇങ്ങനെ ഒരു വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും. ഇതൊക്കെ ആത്മവിദ്യയുടെ സ്വാഭാവികമാണ്. ലൗകികമായ വിദ്യകളിൽ പോലെ ഇത് സർവ്വസാധാരണമാണെങ്കിൽ ആത്മവിദ്യയിലെന്താ? അവിടെ ഇത് സർവ്വസാധാരണമാണ്. ഈ സർവ്വസാധാരണ കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനു പരാതി പറയുന്നു? ഓ, ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ച് എനിക്കൊന്നും പിടികിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാനിതെന്തൊക്കെ മനസ്സിലായി അത് വിസ്മരിക്കുന്നു. ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. അത് ഭാഷകാരൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു കിന്ന ഇതാണി വിദന്ത എന്താ പറയുന്ന അഗ്രയാക്കി ഈ നാമരൂപാത്മകമായ സൃഷ്ടിക്കുന്നതെല്ലാം സത്ത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ സത്തല്ലേ? കാരണം സത് ഏവാ, അത് നീയാണ് എന്നും പറയുന്നതിന് അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണേ ചിന്തിക്കാം. തത്വമസിയെ വിട്ടിട്ട് ചിന്തിക്കരുത്, ഇത് വേറെ തത്വമസി വേറെ എന്ന് ചിന്തിക്കരുത്. എന്നാ അബദ്ധം കരുത്. എന്താ ഇപ്പോ ഇത് സത്തല്ലേ? വർത്തമാനത്തിൽ സർവത്ര അസ്തിത്വത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയുന്നത് സൃഷ്ടിക്കുന്നുണ്ട് സത്തായിരുന്നു, ഇപ്പൊ അതല്ലാതിരിക്കണ്ടേ, എന്നാലേ സൃഷ്ടിക്കുമ്പോൾ പോകേണ്ട ആവശ്യമാണ്. ഇപ്പോഴും സത്താണല്ലോ. എന്ന ഇതാനും ഇതം എന്ന സത്ത് എന്താ? ഇതിപ്പോ സത്തല്ലേ? ഏന അഗ്രയാസീതിന്റെ വിശേഷം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു സൃഷ്ടിക്കുന്നുണ്ട് ഇത് സത്തായിരുന്നു. അതിന്റെ ആവശ്യം എന്താണ്? സംശയമാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിഷേധിക്കുന്നു. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കഥം ദർഹി വിശേഷണം, പിന്നെന്തിനാ അതങ്ങനെ എടുത്തു പറഞ്ഞത്? വീണ്ടും ചോദിക്കുന്നു. ആ സംശയം അസ്ഥാനത്തനാണെന്നാണ് പറയുന്നത്. നമ്മുടെ സംശയത്തിൽ കലമ്പില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കലമ്പില്ലെങ്കിൽ പിന്നെ എന്തിനു പറഞ്ഞു സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു തുടങ്ങി? എന്താണോ വാചാരംഭണം, വികാരം, വികാരവും നാമത്തെയും നിർത്തുകയും ചെയ്യുക സത്യം. നിർത്താണ് സത്യം, പാത്ര സത്യമല്ല. ഇനി പ്രപഞ്ച സത്യമല്ല, പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യം. പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യമാണെങ്കിൽ അതിപ്പോഴും ഉണ്ട് സത്യം. സത്യത്തിന് മാറ്റം വരാൻ പാടില്ല. ആ സത്യമാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്നതാണ് സത്യം. എന്തിന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് പോകണം? അതിന്റെ ആവശ്യം എന്താണ്? കഥം ദർഹി വിശേഷണം പറയുന്നു. ശരിയാണ്, ഇദാനിമപി ഇതം തദേവ ഹിന്ദു നാമരൂപ വിശേഷണവത് ఇదం శబ్ద బుద్ధి విషయం ఇది ఇదం చవతి. ప్రాగుత్పత్తేస్తు అగ్రే కేవలం కేవల సత్ శబ్ద బుద్ధి మాత్రం మాత్రమే మేమేవేది సదేవ ఇదం అగ్ర ఆసీదితి అవతారిది. నహి ప్రాగుత్పత్తే నామరుభవత్ వా ఇదమిది గ్రహీదం సత్యం వస్తు సుషుప్తకాలైవ యథా సుషుప్తాదుత్పిత తత్వ మాత్రం అవగచ్చది సుషుప్తే సన్మాత్రమే కేవలం వత్వేది తథా ప్రాగుత్పత్తేది అభిప్రాయ. ഈ ഭാഗം മുമ്പ് വന്നപ്പോഴെല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോഴെല്ലാം ഇതിനെ സുഷുപ്തിയായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ച ചെയ്യുന്നു. അത് കാരണം ഭാഷകാരൻ അതിനെ അങ്ങനെയാണ് ബന്ധപ്പെടുത്തിയാൽ ചേർക്കുന്നു. ജാഗ്രതും സ്വപ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് സദൈവ കിന്ദു പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പോഴും തത്ത് തന്നെയാണ് ഒരു സംശയം. സൃഷ്ടിക്ക് പിറകിലേക്ക് മനഃപൂർവ്വം പോയതൊന്നുമല്ല, മുമ്പ് സത്ത് തന്നെയാണ്, ഇപ്പോഴും സത്ത് തന്നെയാണ്. കിന്തു പക്ഷേ ഇപ്പോ എന്താണ് നാമരൂപ വിശേഷണവർ? ഇപ്പോ തൻ മാത്രമെന്ന് പറയാൻ കഴിയില്ല, നാമരൂപ വിശേഷങ്ങളോടുകൂടിയാണ്. എങ്ങനെ? പുസ്തകം അസ്ഥി, പൃഥിവി അസ്ഥി, ജലമസ്ഥി, വായുരസ്ഥി, ആകാശമസ്ഥി, ഇങ്ങനെ അസ്തിത്വം നാമരൂപ വിശേഷങ്ങളോടുകൂടി ചേർന്ന് അറിയാൻ പറ്റും. അതിന് നമ്മളെങ്ങനെ കേവലം അസ്ഥി എന്നല്ല നമ്മൾ പറയുന്നത്, ഇതം അസ്ഥി ഇതായത് ഇതം ശബ്ദ ബുദ്ധി വിഷയം, ഇതം ശബ്ദം ഇതം ബുദ്ധി ഇതിന് വിഷയമായിട്ടാണ്. അങ്ങനെയാണ് സർവത്ര അസ്തിത്വത്തെ അറിയുന്നത്. അസ്തിത്വത്തെ ഇതം എന്നുള്ളതിനോടുകൂടി ചേർത്ത് അറിയാൻ പറ്റുന്നത്, അസ്തിത്വത്തിന്റെ പര്യായം പോലെ ഇതും അതിനോടുകൂടി ചേർന്നിരിക്കും. ഇതം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും ദോഷമില്ല. ഇത് എന്ന് വെച്ചാൽ അസ്ഥി എന്നാണ്. അങ്ങനെ സർവത്ര ഈ ഇതന്താ ബുദ്ധി എന്ന് പറയും, ഇത് ഇത് എന്നുള്ള ബുദ്ധിയോടുകൂടി ചേർന്ന്, അതായത് വസ്തുവിനെ പരാമർശിക്കുന്ന ബുദ്ധിയോട് ചേർന്ന് അസ്തിത്വത്തെ അറിയാനേ കഴിയുന്നുള്ളൂ. ഇപ്പോ ഈ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ ജാഗ്രത്തിൽ മറിച്ചാണെങ്കിലോ എന്ന് സൃഷ്ടിക്ക് പിന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ ജാഗ്രത്തിന്റെ പിന്നിലേക്ക് പോകണം, അതാണ് നടത്തി സ്വീകരിക്കുന്നത്.